പല നാടുകളിലും കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ പല രാജ്യങ്ങളിലും ലോക്ഡൌൺ ആണ്. പെരുന്നാൾ നമസ്കാരം നടത്തപ്പെടാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ നിലവിലുള്ളത്. അപ്പൊ ഈ സന്ദർഭത്തിൽ അത് വീട്ടിൽ വെച്ചുകൊണ്ട് നിർവഹിച്ചുകൂടെ എന്നുള്ളതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള സംശയം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ പെരുന്നാൾ നമസ്കാരം വീടുകളിൽ വെച്ച് നിർവഹിക്കപ്പെടാമോ എന്നുള്ള വിഷയത്തിൽ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ, മുൻകാലക്കാരായ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ഖിലാഫ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. അതായത് പെരുന്നാൾ നമസ്കാരം മുസല്ലയിൽ വെച്ച് നടത്തപ്പെടുന്നു, ആ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾക്കത് വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ പറ്റുമോ ഇല്ലേ? ഖളാഉ സ്വലാത്തിൽ ഐദിൽ ഇമൻ ഫാത്തതുഹു മഅൽ ജമാ, അതായത് ഇമാമിന്റെ കൂടെ ജമാഅത്തായിക്കൊണ്ട് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് പിന്നീട് അത് നിർവഹിക്കാമോ, വീട്ടിൽ വെച്ചുകൊണ്ട് നിർവഹിക്കാമോ എന്നുള്ളതാണ് ഇതിൽ വിഷയമുള്ളത്. അപ്പൊ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇഖ്തലഫ അഹ്ലുൽ ഇൽമി ഫി ഖളാഇ സ്വലാത്തിൽ ഐദി ഇദാ ഉഖൈമത് വഫാതത് ബഅലന്നാസ്, അഹ്ലുൽ ഇൽമ് ഈ വിഷയത്തിൽ ഭിന്നിച്ചിട്ടുണ്ട്. ഒരു നാട്ടിൽ പെരുന്നാൾ നമസ്കാരം നടത്തപ്പെടുന്നു, എന്നാൽ ചില ആളുകൾക്ക് അത് നഷ്ടപ്പെട്ടു, അവർക്ക് ഉദറുകൊണ്ട് ചില ആളുകൾക്ക് അതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല, വേറെ ചില ആളുകൾക്ക് അതിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ആ നാട്ടിൽ പെരുന്നാൾ നമസ്കാരം നടത്തപ്പെടുന്നു. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള വിഷയത്തിൽ അഹ്ലുൽ ഇൽമിനിടയിൽ ഖിലാഫുണ്ട്. പ്രധാനമായിട്ടും രണ്ടഭിപ്രായമാണ് ആ വിഷയത്തിലുള്ളത്. അതിലൊന്നാമത്തെ അഭിപ്രായം, തുഖ്ലാ സ്വലാത്തുൽ ഈദി ലിമൻ ഫാത്തതുഹു മഅൽ ജമാഅ, ജമാഅത്തായിക്കൊണ്ട് തന്നെ ഒരാൾക്ക് എന്ത് ചെയ്യാം, അയാളുടെ വീട്ടിൽ വെച്ചുകൊണ്ട് ആ പെരുന്നാൾ നമസ്കാരം ഖളാ ആയിട്ട് നിർവഹിക്കാം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു അഭിപ്രായം. ഇങ്ങനെ ഒരു നാട്ടിൽ മുസല്ലയിൽ വെച്ചിട്ട് പെരുന്നാൾ നമസ്കാരം നടന്നു, അപ്പൊ അതിൽ ഉദറുകൊണ്ട് പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയ ആളുകൾ, അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ജമാഅത്തായിട്ടോ ഒറ്റക്കോ അവരുടെ വീടുകളിൽ വെച്ചുകൊണ്ട് ആ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ജംഹൂറിന്റെയും അഭിപ്രായം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ജംഹൂറിന്റെ അഭിപ്രായം ആ പെരുന്നാൾ നമസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കാം എന്നുള്ളതാണ്. വഹുവ മദ്ഹബുൽ ജംഹൂർ അൽ മാലികിയ വശാഫിഇയ വൽ ഹനാബില വബിഹി ഖാലത്ത് ത്വായിഫത്തും മിനസ്സലഫ്. പ്രധാനപ്പെട്ട മൂന്ന് മദ്ഹബിലും, ഹനഫി മദ്ഹബ് അല്ലാത്ത പ്രധാനപ്പെട്ട മൂന്ന് മദ്ഹബിലും എന്താ പറയുന്നത്, അങ്ങനെ ഒരാൾക്ക് പെരുന്നാൾ നമസ്കാരം നഷ്ടപ്പെട്ടാൽ വീട്ടിൽ വെച്ച് അയാൾക്കത് നിർവഹിക്കാവുന്നതാണ് എന്നുള്ളതാണ്. മാലിക്കി മദ്ഹബില്, ഷാഫി മദ്ഹബില്, ഹംബലി മദ്ഹബില്. അതേപോലെ തന്നെ സലഫുകളിൽപ്പെട്ട ഒരു വലിയ വിഭാഗം ആളുകൾ, അത് ഏതൊക്കെയാണെന്നുള്ളത് ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുഖനിയിൽ ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ച ഉണ്ട്. അതേപോലെ തന്നെ ഫത്ഹുൽ ബാരിയിൽ ചർച്ച ഉണ്ട്. അതേപോലെ ഇബ്നു റജബുൽ ഹംബലിയുടെ ഫത്ഹുൽ ബാരിയിൽ ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകളുണ്ട്. ഫിഖീ കിതാബുകളിൽ ചർച്ചകളുണ്ട്. അതിന്റെ ആ വിശദീകരണങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ കടന്നു പോകുന്നില്ല. ഇതേ അഭിപ്രായം തന്നെയാണ് പ്രഗത്ഭരായിട്ടുള്ള പല ഇമാമിങ്ങൾക്കും ഉള്ളത്. അതേപോലെ തന്നെ ലദിനത്ത് ദായിമ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് ഫൌസാൻ ഹഫിളഹുല്ലാ എന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് ഫൌസാൻ ഹഫിളഹുല്ലാ, അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭരായ കിബാറുകളിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ പറയുന്നത് ഇങ്ങനെ ഒരാൾക്ക് നഷ്ടപ്പെട്ട പെരുന്നാൾ നമസ്കാരം അത് വീടുകളിൽ വെച്ചുകൊണ്ട് നിർവഹിക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഇതാണ് ജംഹൂറിന്റെ അഭിപ്രായം. അവരുടെ തെളിവുകൾ എന്താന്നുള്ളത് ഇൻഷാല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഇനി ഇതില് രണ്ടാമത്തെ അഭിപ്രായം, ലാ തുഖ്ലാ സ്വലാത്തുൽ ഈദി ലിമൻ ഫാത്തതുഹു മഅൽ ജമാഅ എന്ന്, ജമാഅത്തിനോടൊപ്പം പെരുന്നാൾ നമസ്കാരം നഷ്ടപ്പെട്ട ഒരാള് അത് നിർവഹിക്കേണ്ടതില്ല, വീടുകളിൽ വെച്ച് പിന്നീട് അത് ഖളാ ആയി നിർവഹിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലുള്ള രണ്ടാമത്തെ അഭിപ്രായം. ഈ വീക്ഷണമുള്ളത് വഹാദ മദ്ഹബുൽ ഹനഫിയ, ഹനഫി മദ്ഹബിന്റെ മദ്ഹബ് ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായതാണ്. അതേപോലെ തന്നെ ദാവൂദ് ലാഹിരി റഹ്മത്തുള്ളാഹി അലഹി, ഇബ്നു തീമിയ റഹ്മത്തുള്ളാഹി അലഹി, ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലഹി, ഇവരിൽ നിന്നൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള അഭിപ്രായം പ്രബലമായിട്ട് വന്നിട്ടുള്ളത് അത് ജമാഅത്തായിട്ട് നിർവഹിക്കപ്പെടേണ്ട ഒന്നാണ്, മുസല്ലയിൽ മാത്രമാണ് അത് നിർവഹിക്കപ്പെടേണ്ടത്. കാരണം ഇത് എന്നുള്ളത് ജനങ്ങളുടെ ആഘോഷമാണ്. അപ്പോൾ ഇമാമിനോടൊപ്പം സംഘടിതമായി ജനങ്ങളെല്ലാവരും ഒരുമിച്ചുകൂടി നിർവഹിക്കപ്പെടേണ്ട ഒന്നാണ്. അങ്ങനെ നിർവഹിക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അത് നിർവഹിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഹനഫി മദ്ഹബിലെ പ്രധാനമായിട്ടുള്ള, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ആളുകളുടെയും അഭിപ്രായം. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫൈദ ഫാത്തത്ത് മഅൽ ഇമാമി ഫൈനഹു ലാ യുശ്റഉ ഖളാഉഹ, ഇമാമിനോടൊപ്പം പെരുന്നാൾ നമസ്കാരം നഷ്ടപ്പെട്ടാൽ പിന്നീട് അത് ഖളാഅക്കേണ്ടതില്ല. വഹുവ ഇഖ്തിയാർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാ, ഇബ്നു തൈമിയയുടെ തെരഞ്ഞെടുത്തിട്ടുള്ള അഭിപ്രായം അതാണ്. വഹുവ ഇൻദി അസ്വബു മിനൽ ഖൗലി ബിൽ ഖളാഇ, ഖളാ വീട്ടണം, അത് പിന്നീട് നിർവഹിക്കാം എന്ന് പറയുന്ന കൌലിനേക്കാൾ അഭിപ്രായത്തേക്കാൾ എന്റെ അടുത്ത് ഏറ്റവും അസ്വബ്, ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം അത് നിർവഹിക്കേണ്ടതില്ല. ഇബ്നു സമീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പല ദർസുകളിലും ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഹനഫി മദ്ഹബിന്റെ അതിൽ വന്നിട്ടുള്ള വിശദമായിട്ടുള്ള ചർച്ചയിലേക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ കടന്നു പോകുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു നാട്ടിൽ മുസല്ലയിൽ വെച്ചിട്ട് ഇമാമിന്റെ കൂടെ അവിടെ പെരുന്നാൾ നമസ്കാരം ഇമാമിന്റെ നേതൃത്വത്തിൽ നിർവഹിക്കപ്പെടുന്നു. അതിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാമെന്നുള്ളതാണ്. അപ്പൊ അതിൽ രണ്ടഭിപ്രായങ്ങൾ പറഞ്ഞു. അതിൽ ജംഹൂറിന്റെ അഭിപ്രായം എന്താണ്, അവർക്ക് വീടുകളിൽ വെച്ചുകൊണ്ട് ഒറ്റക്കോ ജമായത്തായിട്ടോ ആ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാം എന്നുള്ളതാണ് ജംഹൂറിന്റെ അഭിപ്രായം. അതല്ലാതെ രണ്ടാമത്തെ അഭിപ്രായം നമ്മൾ പറഞ്ഞു എന്ത്, ഈദ് എന്നുള്ളത് അത് മുസല്ലയിൽ നിർവഹിക്കേണ്ട ഒന്നാണ്. അപ്പൊ അതൊരാൾക്ക് നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ടു, ജുമാ പോലെ പിന്നീട് ജുമാ നിസ്കരിക്കുന്നില്ലല്ലോ. ഇതേപോലെ അതിന്റെ വിശദമായ ചർച്ചയിലേക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ കടന്നു പോകുന്നില്ല. ഇനി എന്താണ് ഇതിന്റെ തെളിവുകൾ? നമ്മൾ പറഞ്ഞു ജംഹൂറിന്റെ അഭിപ്രായം മൂന്ന് മദ്ഹബുകളിൽ, ഹനഫി മദ്ഹബ് അല്ലാത്ത മറ്റ് മൂന്ന് മദ്ഹബുകളിലും അവർ പറയുന്നത് എന്താ വെച്ചാൽ, അത് പെരുന്നാൾ നമസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് കാരണം കൊണ്ടാകട്ടെ ഒരാൾക്ക് എന്ത് ചെയ്യാം, അത് വീടുകളിൽ വെച്ച് നിർവഹിക്കാവുന്നതാണ് എന്നുള്ളതാണ്. അതിന്റെ തെളിവായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് ഹദീസുകൾ. ഒന്ന് അബു ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസ്. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നമസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ അടക്കത്തോടുകൂടി ഒതുക്കത്തോടുകൂടിയിട്ടാണ് വരേണ്ടത്. അലൈക്കും സക്കീന ഫമാ അദറക്തും ഫസല്ലു, നിങ്ങൾക്ക് സക്കീനത്തുണ്ടാകണം, സക്കീനത്തോടു കൂടിയിട്ടായിരിക്കണം നിങ്ങൾ ആ നമസ്കാരത്തിന് പങ്കെടുക്കാൻ വേണ്ടി വരേണ്ടത്. നിങ്ങൾക്ക് എന്താണോ പിന്നെ ലഭിച്ചത് അത് നിങ്ങൾ നമസ്കരിക്കുക, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണോ അത് നിങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുക. ഇത് എല്ലാ നമസ്കാരങ്ങൾക്കും ബാധകമാണ് ഇത് എന്നുള്ളത് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കളെ വിശദീകരിക്കുകയാണ്. ഇങ്ങനെ ഇത് നിർബന്ധ നിസ്കാരങ്ങളാകട്ടെ, അതല്ലാതെ നിർവഹിക്കപ്പെടുന്ന നിസ്കാരങ്ങളാകട്ടെ, ജമായത്തായിട്ട് നിർവഹിക്കപ്പെടുന്ന നിസ്കാരങ്ങളാകട്ടെ, എന്താണോ ഒരാൾക്ക് ലഭിച്ചത് അത് അയാൾ നിസ്കരിക്കുക. അയാൾക്ക് നഷ്ടപ്പെട്ട റക്കാത്തുകൾ എന്താണോ അതയാള് പിന്നീട് പൂർത്തിയാക്കിക്കൊള്ളുക. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഹദീസ്, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ നിന്ന് സ്വലാത്തുൽ ഈദ് മുസല്ലയിൽ നടത്തപ്പെടുന്ന ഈദ് നമസ്കാരം ഒഴിവാണ് എന്നുള്ളതിന്റെ പ്രത്യേകമായ തെളിവുകൾ സ്ഥിരപ്പെടണം. അപ്പോൾ ഒന്ന് അവർ തെളിവായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്, പെരുന്നാൾ നമസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ, ആ നാട്ടിൽ പെരുന്നാൾ നമസ്കാരം നടക്കുന്നുണ്ട്, അത് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാം, അയാൾക്ക് വീണ്ടും നമസ്കരിക്കാം എന്നുള്ളതിന് തെളിവായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു തെളിവാണ് ഈ പറഞ്ഞത്. രണ്ടാമത്തെ തെളിവ്, പെരുന്നാൾ നമസ്കാരത്തിന്റെ ഹുക്കുമിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം ഉണ്ട്, അത് നിർബന്ധമാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്, അത് ഫർള് കിഫയാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. അതിൽ ജംഹൂറും പറഞ്ഞത് ഭൂരിഭാഗവും പറഞ്ഞത് അത് പ്രധാനപ്പെട്ട മുഅക്കദായിട്ടുള്ള സുന്നത്താണ് എന്നുള്ളതാണ്. അങ്ങനെ സുന്നത്താകുമ്പോൾ സുന്നത്തുസ്കാരങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സുന്നത്തുസ്കാരങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത് വീടുകളിൽ വെച്ചിട്ടാണ്, പ്രത്യേകമായി പള്ളിയിൽ വെച്ചിട്ട് നിർവഹിക്കപ്പെടണം അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ വെച്ച് നിർവഹിക്കപ്പെടണം എന്ന് പറഞ്ഞിട്ടുള്ള നിസ്കാരങ്ങളല്ലാത്ത സുന്നത്തുസ്കാരങ്ങളൊക്കെ പൊതുവെ അത് നിർവഹിക്കപ്പെടേണ്ടത് അതിന്റെ നിയമം അസൽ എന്താണ്, വീടുകളിൽ വെച്ച് നിർവഹിക്കുക എന്നുള്ളതാണ്. ആ നിസ്കാരത്തിൽ ബഹുഭൂരിപക്ഷം ഉലമാക്കൾ പറഞ്ഞു, ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, സലാത്തുൽ ഈദ് എന്നുള്ളത് മുഅക്കദായിട്ടുള്ള സുന്നത്താണ്. അപ്പൊ ആ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആമായിട്ട് പറഞ്ഞ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരാൾക്ക് എന്ത് ചെയ്യാം, സുന്നത്തുസ്കാരം വീടുകളിൽ വെച്ചിട്ട് നിർവഹിക്കാം. ഇനി ആ പറഞ്ഞ നിയമത്തിൽ നിന്ന് ഇനി അസലിൽ നിന്ന് പെരുന്നാൾ നമസ്കാരം ഒഴിവാണ് എന്നുള്ളത് അത് പ്രത്യേകമായ തെളിവുകൾ കൊണ്ട് അത് സ്ഥിരപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഈ തെളിവ് ആര് പറഞ്ഞിട്ടുണ്ട്? പല ഉലമാക്കളും അവരുടെ ചർച്ചയിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകുന്ന ഒന്നാണ് ഷെയ്ഖ് സുലൈമാൻ റുഹൈരി ഹഫിളഹുല്ലാ എന്ന് ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹം ഈ കൊറോണ കാലഘട്ടത്തിൽ പെരുന്നാൾ നമസ്കാരം വീടുകളിൽ വെച്ച് നിർവഹിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു ദർസില് വിശദമായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരത്തിൽ അദ്ദേഹം ഒരു തെളിവ് കൊണ്ടുവന്നത് ഈ തെളിവാണ്. ഞാനീ പറഞ്ഞിട്ടുള്ള സുന്നത്തുസ്കാരങ്ങൾ വീട്ടിൽ വെച്ചിട്ട് പൊതുവെ നിർവഹിക്കപ്പെടണമെന്ന് പറയുന്ന തെളിവാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഏത് പൊട്ടു, പെരുന്നാൾ നമസ്കാരം പൊട്ടു എന്നുള്ളത് അദ്ദേഹം അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ദർസിലേക്ക് മടങ്ങാം. അപ്പൊ രണ്ട് തെളിവ് പറഞ്ഞു. മൂന്നാമത് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള തെളിവ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള തെളിവാണ്. എന്താണ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളത്? അനസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബിയാണ്. അതേപോലെ തന്നെ താബിഈങ്ങളിൽ നിന്നും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള തെളിവ്. അതിൽ ഇമാം ബുഖാരിയുടെ ബാബു തന്നെ, ബാബു ഇദാ ഫാത്തഹുൽ ഈദ് യുസല്ലി റക്അത്തൈൻ എന്നുള്ളതാണ്. ഇമാം ബുഖാരിന്റെ ബാബിന്റെ പേരെന്താണ്? ഒരാൾക്ക് ഈദ് നഷ്ടപ്പെട്ടാൽ അയാൾ രണ്ട് റക്അത്ത് സ്കരിക്കട്ടെ എന്നുള്ളതാണ്. വക്കദാലിക്ക നിസാവും, അപ്രകാരം തന്നെ സ്ത്രീകളും. ഇമാം ബുഖാരിന്റെ അഡിങ് ബാബാണ് ഞാൻ വായിക്കുന്നത്. അതേപോലെ തന്നെ വമൻ കാനഫിൽ ബുയൂത്തി, വീടുകളിലുള്ളവരും, വൽ ഖുറ ഗ്രാമങ്ങളിലുള്ളവരും എന്ത് ചെയ്യണം? അവർക്ക് പെരുന്നാൾ നമസ്കാരം നഷ്ടപ്പെട്ടാൽ രണ്ട് റക്അത്ത് നിസ്കരിക്കണം. ഉണ്ടോ? പെരുന്നാൾ നമസ്കാരം നഷ്ടപ്പെട്ടാൽ രണ്ട് റക്അത്ത് അവർ നിസ്കരിക്കണം. അതിന് തെളിവ് ലിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗലാണ്, ഹാദ ഈദുന അഹ്ലൽ ഇസ്ലാം, ഇത് നമ്മുടെ ആഘോഷമാകുന്നു, ഇസ്ലാമിന്റെ ആളുകളുടെ ആഘോഷമാകുന്നു എന്നുള്ള നബിയുടെ കൗലാണ് അതിന്റെ തെളിവ്. എന്നിട്ട് അദ്ദേഹം അനസ് റളിയല്ലാഹു അൻഹു നിന്നുള്ള അസർ കൊണ്ടുവന്നു, വഅമറ അനസ് ബിനു മാലിക്കിൻ മൗലാഹും ഇബ്നു അബി ഉത്ബ ബിസ്സാവിയ. അനസ് റളിയല്ലാഹു അൻഹു പ്രഗത്ഭനായ സഹാബിയാണ് അനസ് ബിനു മാലിക് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം അദ്ദേഹത്തിന്റെ മൗലയായിരുന്ന ഇബ്നു അബി ഉത്ബ അദ്ദേഹത്തോട് കൽപ്പിച്ചു. എവിടെ കൽപ്പിച്ചു? ബിസ്സാവിയ. സാവിയ എന്നുള്ളത് സ്ഥലത്തിന്റെ പേരാണ്. ആ സ്ഥലം എവിടെയാണെന്നുള്ളത് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ വിശദീകരിച്ചിട്ടുണ്ട്. ബസ്രയിൽ നിന്ന് രണ്ട് ഫർസഹ് ദൂരത്തുള്ള ഒരു സ്ഥലമാണ് ഏത്? സാവിയ. അവിടെ അനസ് റളിയല്ലാഹുവിന് വീടുണ്ടായിരുന്നു, അവിടെ അദ്ദേഹത്തിന് അറള് പിന്നെ ഭൂമി ഉണ്ടായിരുന്നു, കൃഷി ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു അദ്ദേഹം അധികം താമസിച്ചിരുന്നത് എന്നൊക്കെ ഫത്ഹുൽ ബാരിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദമായ രൂപങ്ങളിലേക്ക് പോകുന്നില്ല. സാവിയത്ത് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അങ്ങനെ ഈ ജാവിയത്തിലുള്ള അദ്ദേഹത്തിന്റെ മൗലയായിരുന്ന ഇബ്നു അബി ഉത്ബയോട് അനസ് റളിയല്ലാഹുവിനെ കൽപ്പിച്ചു. അങ്ങനെ ഫജമാ അഹ്ലഹു വബനീഹി, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒരുമിച്ച് കൂട്ടി, അദ്ദേഹത്തിന്റെ മക്കളെ ഒരുമിച്ച് കൂട്ടി, വസല്ല എന്നിട്ട് അദ്ദേഹം നമസ്കരിച്ചു, കസ്വലാത്തി അഹ്ലിൽ മിസർ, മിസറിലെ ആളുകൾ നിസ്കരിക്കുന്നത് പോലെ. മിസറിലെ ആളുകൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബസ്രയിലുള്ള ആളുകൾ, ആ പട്ടണത്തിലുള്ള ആളുകൾ. ഓരോ ജനാധിവാസ കേന്ദ്രത്തിലാണല്ലോ പേര് നമസ്കാരം നടക്കുന്നത്. അപ്പോ ആ പട്ടണത്തിലുള്ള ആളുകൾ നമസ്കരിക്കുന്നത് ഏതുപോലെയാണോ അതേപോലെ അദ്ദേഹം നിസ്കരിച്ചു. എങ്ങനെ? ഒറ്റക്കാണോ നിസ്കരിച്ചത്? അല്ല, അദ്ദേഹത്തിന്റെ മൗലയായ ഇബ്നു അബി ഉത്ബയോട് കൽപ്പിച്ചു. അങ്ങനെ അദ്ദേഹം മക്കളെ ഒരുമിച്ച് കൂട്ടി, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒരുമിച്ച് കൂട്ടി, ജമാഅത്തായിട്ട് അവിടെ നിസ്കരിച്ചു. അവിടെ ജാവിയത്തിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചു. വഖാല ഇഖിരിമ, ഇഖിരിമ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇതൊക്കെ ബുഖാരിന്റെതാണ് ഞാൻ വായിക്കുന്നത്, അഹ്ലുസ് സവാദി യജ്തമഉന ഫിൽ ഈദി യുസല്ലൂന റകഅത്തൈൻ. അഹ്ലുസ് സവാദി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ്ലുൽ ഖുറ, ഗ്രാമീണരായ ആളുകൾ, അതല്ലെങ്കിൽ പട്ടണത്തിൽ നിന്ന് ദൂരത്ത് താമസിക്കുന്ന ആളുകൾ, കൃഷിയൊക്കെ നടത്തി ഇങ്ങനെ വിദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ് അഹ്ലുസ് സവാദ്. ഇഖിരിമ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ ഗ്രാമവാസികൾ, കൃഷിയൊക്കെ ഇട്ട് കഴിഞ്ഞുകൂടുന്ന പട്ടണത്തിൽ നിന്ന് ദൂരെ താമസിക്കുന്ന ആളുകൾ, യജ്തമഉന ഫിൽ ഈദി, അവർ പെരുന്നമസ്കാരത്തിന്റെ അന്ന് ഒരുമിച്ച് കൂടട്ടെ, യുസല്ലൂന റകഅത്തൈനി, എന്നിട്ട് രണ്ട് റകഅത്ത് നിസ്കരിക്കട്ടെ, കമാ യസ്നഉൽ ഇമാം, ഇമാം ചെയ്യുന്നത് പോലെ അവർ രണ്ട് റകഅത്ത് നിസ്കരിക്കട്ടെ. അപ്പൊ ഇമാം നിസ്കരിക്കുന്നത് പോലെ രണ്ട് റകഅത്ത് നിസ്കരിക്കണം. ഇനി വഖാല അത്താവൻ, അത്താ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരിക്കുന്നു, ഇദാ ഫാതഹുൽ ഈദു സല്ല റകഅത്തൈൻ, ഒരാൾക്ക് ഈദ് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? രണ്ട് റകഅത്ത് നിസ്കരിക്കാം. അത്താവ് പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഇമാം ബുഖാരി ധരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതാണ് മൂന്നാമത്തെ തെളിവ്, അനസ് റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഈ അസർ. ഇത് ഇമാം ബുഖാരി സനദില്ലാതെ ഉദ്ധരിച്ചതാണ്. സനദില്ലാതെ ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ തഅലീഖായിട്ട് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. തഅലീഖിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇത് ജസ്മിന്റെ സിയായിലാണ്, മജ്സൂമായിട്ടാണ് ഇമാം ബുഖാരി ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. അതൊന്ന് ഇതിൽ മനസ്സിലാക്കുക. രണ്ടാമത്തേത്, ഇത് സനദില്ലാതെ ഇമാം ബുഖാരി തഅലീഖായിട്ട് ഉദ്ധരിച്ചതാണെങ്കിലും ഇത് സനദോടുകൂടി ഉദ്ധരിച്ചിട്ടുണ്ട്. ആരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്? ഇബ്നു അബി ശൈബ സനദോട് കൂടിയിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മുസന്നഫില്. ബൈഹഖി അദ്ദേഹത്തിന്റെ സനോടുകൂടി സുനനില് ഇത് സനദോടുകൂടി ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഫത്ഹുൽ ബാരിയിൽ തന്നെ ഇബ്നു ഹജർ വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ സനദ് ഹസനാണ് എന്നുള്ളത് ഉലമാക്കൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സംഭവം, അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന സംഭവം, അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം ചെയ്തു, ജമാഅത്തായിട്ട് തന്നെ പെരുന്നസ്കാരം ജാവിയത്തിൽ വെച്ചിട്ട് നിസ്കരിച്ചു എന്ന് പറയുന്ന ഈ തെളിവാണ് മൂന്നാമതായിട്ട് ഇതിന് എന്ത് പെരുന്നാൾ നമസ്കാരം വീടുകളിൽ വെച്ച് നിർവഹിക്കാം എന്നുള്ളതിന് തെളിവായിട്ട്, നഷ്ടപ്പെട്ട ഒരാൾക്ക് പെരുന്നാൾ നമസ്കാരം വീടുകളിൽ വെച്ച് നിർവഹിക്കാം എന്നുള്ളതിന് തെളിവായിട്ട് നേരത്തെ പറഞ്ഞ ജംഹൂറിന്റെ ആളുകൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പ്രത്യേകമായ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല്, ഇവിടെ ഒരു വാദം വന്നിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞിട്ടുള്ള തെളിവുകളൊക്കെ എന്തിനു വാദമാണ്? ആ നാട്ടില് ഈദ് നടക്കുന്നുണ്ട്, ആ നാട്ടിലെ മുസല്ലുണ്ട്, പെരുന്നാൾ നമസ്കാരം നടക്കുന്നുണ്ട്, അവിടെ ഇമാമുണ്ട്, അവിടെ പെരുന്നാൾ നമസ്കാരം നടക്കുന്നുണ്ട്, ആ നമസ്കാരത്തിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് മാത്രമാണ് ഈ തെളിവുകൾ വാദമാകുന്നത്. അങ്ങനെ നാട്ടിൽ ഒരു നമസ്കാരം പെരുന്നാൾ നമസ്കാരം നടക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് വീടുകളിൽ വെച്ച് നമസ്കരിക്കാം എന്നുള്ളതിനാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ തെളിവാകുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വാദമായിട്ട് വന്നിട്ടുള്ളത്.
മാത്രമല്ല ഈ ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ ഇത് തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ വാദം, ഇത് തന്നെയാണ് ഇബ്നു സൈമിയുടെ വാദം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അവിടെ ചെറിയ തെറ്റിദ്ധാരണ ഉണ്ട്. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി അതേപോലെ തന്നെ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി നേരത്തെ പറഞ്ഞ അനഫി മദ്ഹബിൽ ഇവരൊക്കെ പറയുന്നത് എന്താ വെച്ചാല് ആ നാട്ടിൽ നമസ്കാരം നടന്നു, നടന്നിട്ട് അതിൽ ഒരാൾ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വീടുകളിൽ വെച്ച് നിസ്കരിക്കാം എന്നുള്ളത് അവരും പറഞ്ഞിട്ടില്ല. ആളുകൾ ചില ആളുകളുടെ തെറ്റിദ്ധാരണ പിന്നെ സംസാരം കേട്ടാൽ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നും. കാരണം ഞങ്ങൾ പറയുന്ന വാദം അത് ഇബ്നു തൈമിയയുടെ വാദമാണ് അല്ലെങ്കിൽ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹിയുടെ വാദമാണ് എന്ന് ചില ആളുകൾ പറയുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിക്കും. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹിയോ അല്ലെങ്കിൽ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയോ അവരാരെങ്കിലും അവരാരും എന്ത് പറഞ്ഞിട്ടില്ല, ഒരു നാട്ടില് പെരുന്നമസ്കാരം നടന്നു, മുസല്ലയില് പെരുന്നമസ്കാരം നടന്നു, ആ നമസ്കാരത്തിൽ ഒരാൾക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വീടുകളിൽ വെച്ച് നമസ്കരിക്കാം എന്ന് ആര് പറഞ്ഞിട്ടില്ല? ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹിയോ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹിയോ പറഞ്ഞിട്ടില്ല. ഇബ്നു തൈമിയ പറഞ്ഞത് വേറെ നമ്മൾ വിശദീകരിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇവരുടെ പിന്നെ ചില സംസാരങ്ങൾ കേട്ടാൽ അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും. അവര് പറയുന്നത് എന്താ വെച്ചാല് ഒരു കാരണവശാലും പെരുന്നാൾ നമസ്കാരം നഷ്ടപ്പെട്ട ഒരാൾ എന്ത് ചെയ്യേണ്ടതില്ല, അത് കള്ള ആക്കേണ്ടതില്ല, അത് വീടുകളിൽ വെച്ച് നിർവഹിക്കേണ്ടതില്ല. കാരണം അത് മുസല്ലയിൽ മാത്രം നിർവഹിക്കേണ്ട, ജമാഅത്തായിട്ട് ഒരു ഇമാമിന്റെ കൂടെ നിർവഹിക്കേണ്ട ഒന്നാണ്. ജനങ്ങൾ എല്ലാവരും അതാണ് ഈദ് എന്നുള്ളത്, അതൊരു ആഘോഷമാണ്. ആ ഒരു ആഘോഷം ഉണ്ടായിട്ടില്ലെങ്കിൽ, അതിലൊരാൾ പങ്കെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അത് നിർവഹിക്കുന്നതിന് പ്രസക്തി ഇല്ല എന്നുള്ളതാണ് അവരുടെ വാദം. പക്ഷെ ചില ആളുകൾ സംസാരം കേട്ടാൽ തോന്നുന്ന എന്താണ്, ആ ഇബ്നു തൈമി ഇബ്നു സൈമിയൊക്കെ പറയുന്നത് എന്താണ്, ആ നാട്ടില് പിന്നെ ഈദ് നടന്നിട്ട് മുസല്ലയില് അതിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് വീട്ടിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കാം എന്നുള്ളതാണ് അവരുടെ വാദം എന്നുള്ളത് ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. അവരുടെ വാദം അങ്ങനെയല്ല, അവരുടെ വാദം തീരെ അത് നിർവഹിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനിയിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, എന്ത് ഈ പറഞ്ഞ തെളിവുകളൊക്കെ ഒരു നാട്ടില് നമസ്കാരം നടന്നിട്ടുണ്ട്, ആ നമസ്കാരത്തിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് മാത്രമാണ് ഈ തെളിവുകൾ ബാധകമാവുന്നത്, അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് വീടുകളിൽ വെച്ചുകൊണ്ട് നിർവഹിക്കാം. എന്നാൽ നമ്മുടെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ കൊറോണ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു നാട്ടിലും പല നാടുകളിലും മിക്കവാറും നാടുകളിലും അവിടെ മുസല്ല നടക്കുന്നില്ല, പെരുന്നാളസ്കാരം നടക്കുന്നില്ല. ജമാസ്കാരങ്ങൾ തടസ്സപ്പെട്ടതുപോലെ തന്നെ പെരുന്നാളസ്കാരവും നടക്കുന്നില്ല. കാരണം പല സ്ഥലങ്ങളിലും കർഫ്യൂ ആണ്, പല സ്ഥലങ്ങളിലും ലോക്ക്ഡൌൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സന്ദർഭത്തിൽ അവിടെ നിസ്കാരം നടക്കുന്നില്ല, ജമാഅത്ത് നടക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള തെളിവുകൾ ഈ സന്ദർഭത്തിൽ വീടുകളിൽ വെച്ച് നിസ്കരിക്കുന്നതിന് ബാധകമാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു വിഭാഗത്ത് ആളുകൾ അഭിപ്രായപ്പെടുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ വീടുകളിൽ വെച്ചുകൊണ്ട് നഷ്ടപ്പെട്ട ഒരാൾക്ക് പെരുന്നാൾ നമസ്കാരം അത് നിർവഹിക്കാമോ എന്നുള്ള കാര്യത്തിൽ തന്നെ എന്തുണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ ഒരാൾക്ക് ഇതിൽ ഏതാണോ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുന്നത് അതൊരാൾക്ക് എടുക്കാവുന്നതാണ്, ഒരാൾക്ക് വേണമെങ്കിൽ നിസ്കരിക്കാം. ഇനി ഒരാൾ എന്ത് ചെയ്യേണ്ട, ഒരാൾ നിസ്കരിക്കണ്ട എന്നുള്ളതാണ് ഒരാൾ തീരുമാനിക്കുന്നതെങ്കിൽ അത് നിസ്കരിക്കേണ്ടതില്ല. പക്ഷെ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഈ പറഞ്ഞ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ സാഹചര്യത്തിലും അതായത് ഈ കൊറോണ പടർന്നു പിടിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ പറഞ്ഞിട്ടുള്ള പിന്നെ അസറുകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് പിന്നെ വീടുകളിൽ വെച്ച് നമസ്കരിക്കാൻ പറ്റുമല്ലേ എന്നുള്ളതാണ്. അത് പറ്റും എന്നുള്ളത് പറയേണ്ടത് ആരാണ്? അത് പറയേണ്ടത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരാണ്, അഹ്ലുസുന്നയുടെ ഉലമാക്കൾ. അത് ഇന്ന് ലോകത്ത് കിബാറുകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പുതിയ പുതിയ, കാരണം ഇത്തരത്തിലുള്ളൊരു പിന്നെ സംഭവം എന്നുള്ളത് ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിരിക്കും. ലോകത്തെല്ലായിടത്തും ഒരേപോലെ ലോക്ക്ഡൌൺ ആകുക, കർഫ്യൂ ആകുക, ഇങ്ങനെ പിന്നെ പെരുന്നാളസ്കാരം നടത്തപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഒരു മതവിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പിന്നെ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിഷയത്തിൽ അത് ഏത് വിഷയമാണെങ്കിലും പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ, ഈ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവർ കിബാറുകളിലേക്ക് മടക്കുകയാണ് ചെയ്യേണ്ടത്. അതൊരു പിന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വമാണത്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ഫിത്തിനകളിൽ നിന്ന് രക്ഷപ്പെടാൻ കിബാറുകൾ എന്താണ് ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അതിലേക്ക് മടക്കുകയാണ്. അതാണ് നമുക്ക് നമ്മുടെ ദീനിനും നമുക്കും സുരക്ഷിതത്വം. അതാണ് അത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ എത്രയോ പ്രാവശ്യം അത് പറഞ്ഞതാണ്. അത് മുൻ തലമുറകളുടെ രീതി അതായിരുന്നു. അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ കിബാറുകളിലേക്ക് അവർ ആ വിഷയത്തെ മടക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ജീവിച്ചിരിക്കുന്ന കിബാറുകളായെന്ന ലോകത്ത് പണ്ഡിതന്മാരുണ്ടല്ലോ, കിബാറുകളായ പണ്ഡിതന്മാരുണ്ടല്ലോ, അവർ പറഞ്ഞത് എന്താണ്? അവർ പറഞ്ഞത് ഈ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തലീഖായിട്ട് ഉദ്ധരിച്ചിട്ടുള്ള സംഭവമൊക്കെ ഉദ്ധരിച്ചുകൂടെ അവർ പറഞ്ഞ എന്താ, പെരുന്നമസ്കാരം നടത്തപ്പെടുന്നില്ല, അതുകൊണ്ട് അത് ഇതിന് തെളിവല്ല എന്നാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് ഇതിന് തെളിവാണ് എന്നാണ് പറഞ്ഞത്. അതിന് നമ്മളീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ അനസ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു എന്ന് പറഞ്ഞല്ലോ, ആ അനസ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു എന്ന് പറഞ്ഞത് ഖളാ ആണെന്നുള്ള അഭിപ്രായമുണ്ട്. അദ്ദേഹം ബസ്രയിൽ നടക്കുന്ന പിന്നെ ഈദില് മുസല്ലയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കാതെ വന്നു. അതുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു അത് ഖളാ ചെയ്തതാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്, അത് വീട്ടിയതാണ്. എന്നാൽ അത് മാത്രമാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചില ഉലമാക്കൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ബസ്രയിലുള്ള ആ ഈദിൽ പങ്കെടുക്കാറുണ്ടായിരുന്നില്ല, അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കാറുണ്ടായിരുന്നു. അത് ഖളാ അല്ല, അദാ തന്നെ. അത് ഇവര് സൗകര്യപൂർവ്വം മറച്ചു വെക്കും. അത് ഖളാ ആണെന്നുള്ളത് ബൈഹഖിയില് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പലരും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് ചില ഉലമാക്കൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, മുൻകാലക്കാരായ ആളുകൾ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്, അനസ് റളിയല്ലാഹു അൻഹു ബസ്രയിലുള്ള ഈദിൽ പങ്കെടുത്തിരുന്നില്ല, പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ ജാവിയത്തിലുള്ള ആ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ കുടുംബത്തെ കൂട്ടി നിസ്കരിക്കുകയായിരുന്നു. അതുകൊണ്ട് അത് ഖളാ അല്ല, അദാ തന്നെയാണ് എന്ന് പറഞ്ഞവരുണ്ട്. ആരാണത് പറഞ്ഞത്? ഒന്ന്, അബു ജഅല റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, യഹ്തമിലു അൻ യകൂന അനസ് സ്വലാത്തുൽ ഈദി അദാഅൻ ഫീ വഖ്തിഹ. അടന്താ പറഞ്ഞത് അദാഅൻ, സാധ്യതയുണ്ട്. എന്തിന്? അനസ് റളിയല്ലാഹു അൻഹു അവിടെ നിസ്കരിച്ച നിസ്കാരം തന്നെ അത് അദാ ആണ്. അതാ നിസ്കാരം അതിന്റേതായ സമയത്ത് അദ്ദേഹം അദാ ആയിട്ട് തന്നെ, അസ്ലി ആയിട്ട് തന്നെ അവിടെ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചതാണ്. അത് ഖളാ അല്ല. ആരാ പറഞ്ഞത്? അബൂ യഅല റഹ്മത്തുള്ളാഹി അലൈഹി. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ദർസിൽ, ഇത് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ, അദ്ദേഹത്തിന്റെ ദർസിൽ അദ്ദേഹം ഈ കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവം, അത് ഖളാ ആണെന്ന് പറഞ്ഞ ആളുകളുണ്ട്, ആ വിഷയത്തിലെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് മാത്രമാണെന്നല്ല, അത് അദാ ആയിട്ടാണ് അദ്ദേഹം നിർവഹിച്ചത് എന്നും പറഞ്ഞിട്ടുണ്ട്. അതാണ് അബൂ യഅല റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. മാത്രമല്ല, ബുഖാരിയിൽ നിന്ന് നമ്മൾ നേരത്തെ ഏത് ഉദ്ധരിച്ചു, ഇക്രിമ റഹ്മത്തുള്ളാഹി അലൈഹിയുടേതും നമ്മൾ ഉദ്ധരിച്ചു. അതിലൊക്കെ ഉള്ള പ്രയോഗത്തിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാകുന്നത്, ഇങ്ങനെ ഗ്രാമീണവാസികളായ ആളുകൾ, കൃഷികളൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്ന, പട്ടണത്തിൽ നിന്ന് ദൂര സ്ഥലത്ത് പ്രാന്തപ്രദേശങ്ങളിലൊക്കെ കഴിച്ചു കൂട്ടുന്ന ആളുകൾ, അവരൊരുമിച്ച് കൂടട്ടെ, അവർ നിസ്കരിക്കട്ടെ, അവർ രണ്ടറക്കാത്ത് നിസ്കരിക്കട്ടെ, ഇമാം നിസ്കരിക്കട്ടെ എന്നുള്ള ആ പ്രയോഗത്തിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു സംഗതി കൂടി അതിന് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ അവിടെ അദാഅ്, അനസ് റളിയല്ലാഹുവിന്റെ ആ നിസ്കാരത്തെ കുറിച്ച് അദാഅ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മറന്നു പോകാൻ പാടില്ലല്ലോ, ഒരു വിഷയം പറയുമ്പോൾ നമ്മൾ അതിന്റെ എല്ലാ ഭാഗങ്ങളും പറയണമല്ലോ. അപ്പോ ഈ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം എന്താണ്? അതൊരു നമസ്കാരം അവിടെ നടന്നിട്ട് അത് മിസ് ചെയ്ത ആളുകൾക്ക് മാത്രം ബാധകമാണ് എന്ന് ആര് പറയണം? അത് പറയാൻ അർഹതയുള്ള ആളുകൾ പറയണം. പക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്ന, ലോകത്ത് ജീവിച്ചിരിക്കുന്ന കിബാറുകളായ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ള, അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ് അടക്കമുള്ള ആളുകൾ പറഞ്ഞെന്താ, അവർക്ക് വീടുകളിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കാം എന്നുള്ളത് തന്നെയാണ്. ആൽ ഷെയ്ഖ് അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ്, അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം വെറൊരു ഗ്രാൻഡ് മുഫ്തി അല്ല. ആരാണെന്നുള്ളത്, അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാല്, അമ്മ സ്വലാത്തുൽ ഐദി ഇദസ്തമർ അൽ വളഉൽ ഖായിം വലം തുംകിൻ ഇഖാമതുഹ ഫിൽ മുസല്ലയാതി വൽ മസാജിദിൽ മുഖസ്സസ ലഹ ഫൈനഹ തുസല്ല ഫിൽ ബുയൂതി ബിദൂന ഖുതുബത്തിൻ ബഅദഹ. അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാല്, ഈ ലോക്ക്ഡൌൺ അല്ലെങ്കിൽ ഈ കർഫ്യൂ ഇത് തുടരുകയാണ് എന്നുണ്ടെങ്കിൽ പള്ളികളിൽ വെച്ചുകൊണ്ടോ മുസല്ലകളിൽ വെച്ചുകൊണ്ടോ ഈ നമസ്കരിക്കപ്പെടുക എന്നുള്ളത് സാധിക്കുകയില്ല. അതുകൊണ്ട് അത് എന്ത് ചെയ്യണം? ഖുതുബ അല്ലാതെ വീടുകളിൽ വെച്ച് അത് നമസ്കരിക്കപ്പെടണം. എന്നിട്ട് അദ്ദേഹം ലജ്നത്ത് ദായ്മയുടെ ഫത്വ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്, ആ ഫത്വ എടുത്ത് ഉദ്ധരിച്ചു. ലജ്നത്ത് ദായ്മയുടെ അഭിപ്രായം എന്താണ്? അങ്ങനെ ഒരാൾക്ക് നമസ്കാരം നഷ്ടപ്പെട്ടാൽ അവരെന്ത് ചെയ്യട്ടെ, വീടുകളിൽ വെച്ച് നിസ്കരിക്കുന്നത് മുസ്താബാണ് എന്നുള്ള ലജ്നത്ത് ദായ്മയുടെ ഫത്വ ആൽ ഷെയ്ഖ് അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ് എടുത്ത് ഉദ്ധരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് എന്താണോ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ കിബാറുകളൊക്കെ പറഞ്ഞെന്താ വെച്ചാല്, ഒരു നാട്ടിൽ നമസ്കാരം നടന്നിട്ട് ആ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് ഖളാ ആക്കാൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ എത്രയോ പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ത്? ഇന്ന് പല രാജ്യങ്ങളിലും നിസ്കാരം തന്നെ നടക്കുന്നില്ല. അപ്പോൾ പെരുന്നാൾ നമസ്കാരം നടക്കുന്ന ഒരു നാട്ടിൽ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അത് നിർവഹിക്കാം എന്നുള്ളത് ഇവര് പറഞ്ഞല്ലോ. അപ്പൊ അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യമല്ലേ, നാട്ടിലെ ഇസ്ലാമിന്റെ ചിഹ്നം തന്നെ നടത്തപ്പെടാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ നമസ്കാരം വീടുകളിൽ വെച്ച് നിർവഹിക്കപ്പെടുക എന്നുള്ളത്? ഈ വിഷയത്തെ അങ്ങനെയാണ് കിബാറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതായത് ആ നാട്ടിലുള്ള നിസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾ എന്ത് ചെയ്യണം? അവർ വീടുകളിൽ വെച്ചിട്ട് അത് നിർവഹിക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ്. ഇന്ന് ഇത്തരത്തെ ഈ കൊറോണയുടെ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നമസ്കാരം തന്നെ മുസല്ലകൾ തന്നെയല്ല. അപ്പൊ അതിനേക്കാൾ അർഹമായതല്ലേ, അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമല്ലേ നമസ്കാരം തന്നെ നടത്തപ്പെടാത്ത ഈ സാഹചര്യത്തിൽ ഈ നമസ്കാരം വീടുകളിൽ വെച്ച് ഇസ്ലാമിന്റെ ഈ ചിഹ്നം നിർവഹിക്കപ്പെടുക എന്നുള്ളത്? ഞാൻ പറഞ്ഞതല്ല, ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ആളുകൾ പറഞ്ഞതാണ്. എന്നിട്ട് ആലു ഷെയ്ഖ് പറഞ്ഞ എന്താ ലജ്നത്ത് ദൈമന്റെ അത് എടുത്ത് അദ്ദേഹം പറയുന്നത്, ഈ വാചകമാണ് അദ്ദേഹം പറയുന്നത്, ഫൈദാ കാനൽ ഖലാ മുസ്തഹബൻ, ഖലാ മുസ്തഹബ് ആണെങ്കിൽ ആർക്ക്, ഫി ഹഖി മൻ ഫാതതഹു സ്വലാ മഅൽ ഇമാമി ലദി അദാ സ്വലാത്തുൽ ഈദ് ബിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളോ ഇമാമും ജമാഅത്തുമായിട്ട് നടക്കുന്ന ആ മുസല്ലയിൽ വെച്ച് നടത്തപ്പെടുന്ന മുസ്ലിങ്ങളുടെ ആ പെരുന്നാളസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരാൾക്ക് അത് പിന്നെ ഖലാ ആക്കുക എന്നുള്ളത് മുസ്തഹബാണെങ്കിൽ, ഫമിൻ ബാബി ഔല, അതിനേക്കാൾ യോജിച്ചതാണ്, അതിനേക്കാൾ അർഹമാണ്, അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്, അന്തക്കൂന ഇഖാമത്തുഹ മശ്റൂഅ, ആ നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് മശ്റൂഅ ആവും, ഫി ഹഖി മല്ലം തുഖിം സ്വലാത്തുൽ ഈദ് ഫി ബലദിഹിം, അവരുടെ നാടുകളിൽ പെരുന്നാളസ്കാരം തന്നെ സംഘടിപ്പിക്കപ്പെടാത്ത അവസ്ഥയിൽ. അപ്പൊ അവരുടെ ഹക്കിൽ എന്താണ്, അതിനേക്കാൾ കൂടുതൽ യോജിച്ചതാണെന്ത് അത് നിർവഹിക്കുക എന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ട് അദ്ദേഹം പറയണത്, ഇഖാമത്തൻ ലതിൽ കശ്ശഈറ ഹസബിൽ ഇസ്തിത്വ, ഒരാൾക്ക് കഴിവിന്റെ സാധ്യമാകുന്ന രൂപത്തിൽ ആ ചിഹ്നത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി, നിലനിർത്തുന്നതിന് വേണ്ടി. പെരുന്നാളസ്കാരം എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു ഷഈറത്താണ്. അപ്പോൾ ഒരാൾക്ക് സാധ്യമാകുന്ന രൂപത്തിൽ ആ ഷിയാറിൻ ആ ഷഈറത്തിന് നിലനിർത്തുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഒരായത്ത് ഒരു ഹദീസ് ഉദ്ധരിച്ചു, വല്ലാഹു തആല യഖൂലു, അല്ലാ പറയുന്നു, ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് സാധ്യമാകുന്ന രൂപത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അപ്പൊ ഒരാൾക്ക് സാധ്യമാകുന്ന നിസ്കാരം തന്നെ അല്ല, അന്നാവിനെ വീട്ടിൽ വെച്ചിട്ടും വേണ്ട എന്നുള്ളതല്ല, നിസ്കാരം നടത്തപ്പെടുന്ന ഒരു നാട്ടിൽ അവർക്ക് കള്ളാ കൂട്ടാമെങ്കിൽ, നിസ്കാരം തന്നെ അല്ലാത്തൊരു സാഹചര്യത്തിൽ അത് അതിനേക്കാൾ അർഹമാണ് വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. തെളിവ് ഫത്തഖുല്ലാഹ മസ്തതഅതും. അപ്പോ ഇസ്ലാമിന്റെ ഈ ശിയാറിനെ കഴിവിന്റെ പരമാവധി അത് നിലനിർത്തുക. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് അമർത്തുക്കും ബി അംറിൻ ഫഅതൂ മിൻഹു മസ്തതഅതും, ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൽപ്പിച്ചാൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ആ കൽപ്പന അനുസരിക്കുക. ഇതൊക്കെ ആര് പറഞ്ഞതാണ്? അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ് പറഞ്ഞതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തെളിവ് അത് അതിന് മാത്രമാണ്. ഒരു നാട്ടിൽ നമസ്കാരം നടത്തുന്നുണ്ടെങ്കിൽ ആ നമസ്കാരത്തിൽ പങ്കെടുക്കാത്ത ആളുകളെ സംബന്ധിച്ച് മാത്രമാണ് എന്നാണോ അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഹഫിളഹുല്ലാ പറഞ്ഞത്? അല്ല. രണ്ടാമത്, അബ്ദുറഹ്മാനുൽ ബറാഖ് ഹഫിളഹുല്ലാ അദ്ദേഹത്തോട് ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ, ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തെളിവ് അത് ആ നാട്ടിലെ പെരുന്നാളസ്കാരം പിന്നെ നടക്കണം, എന്നിട്ട് അതിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് മാത്രമാണ് ബാധകം, അതുകൊണ്ട് കൊറോണയുടെ ടൈമിൽ നിങ്ങൾ ആരും അത് വീടുകളിൽ വെച്ച് നിർവഹിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ അദ്ദേഹം പറഞ്ഞത്? അബ്ദുറഹ്മാൻ ബറാഖ് ഹഫിളഹുല്ല പറഞ്ഞു, ഫൈന സ്വലാത്തുൽ ഈദ് ഇദാ തഅദ്ദറത്തി ഇഖാമത്തുഹ ലിമാനീൻ, അത് നടത്താൻ തടസ്സമുണ്ടെങ്കിൽ പ്രയാസമുണ്ടെങ്കിൽ, കമാഫി ഹാദിയിൽ അയ്യാം, ഇന്നത്തെ ആ ചോദ്യം ഇതാണ്, ഇന്നത്തെ ഈ ദിവസങ്ങളിൽ തടസ്സമുള്ളതുപോലെ, ഫഹുക്കുമുഹ അതിന്റെ ഹുക്കും എന്താണ്, ഹുവഹുക്കുമൻ ഫാത്തതുഹു ഹാദിയ സ്വല, ഈ നമസ്കാരം നഷ്ടപ്പെട്ട ഒരാളുടെ ഹുക്കുമാണ് ഇന്നത്തെ ഹുക്കുമോ? നഷ്ടപ്പെട്ട ഒരാളുടെ ഹുക്കും എന്താ, അനി സ്വലാത്തുൽ ഈദ് വലിൽ ഉലമായി ഫീദാലിക്ക മദായിബൻ, ഉലമാക്കൾക്ക് അതിനിടയിൽ പല മദഹബുകളുണ്ട്. ഖീല യുസല്ലിഹ റക്കാത്തൻ, രണ്ട് റക്കാത്ത് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. വഖീല അർബ, നാല് റക്കാത്ത് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. വഖീല യുസല്ലിഹ അലാ സിഫത്തിഹ, ആസ്കാരം ഏതൊരു സിഫത്തിലാണോ ആ സിഫത്ത് തന്നെ നിർവഹിക്കണം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. വഹുവ സ്വഹീഹ, അതാണ് സ്വഹീഹ് ആയിട്ടുള്ളത്. എങ്ങനെയാണോ പെരുന്നമസ്കാരം അതേപോലെ അത് നിർവഹിക്കുക. ഐ യുസല്ലിഹ റക്കാത്തൻ, അതായത് രണ്ട് റക്കാത്ത് നിസ്കരിക്കണം. വൈകബ്ബിർ തക്ബീറാത്ത സവായിദ്, അതിൽ വർദ്ധിച്ചു വരുന്ന തക്ബീറുകൾ ചൊല്ലണം. വൈജഹർ ഫിഹ ബിൽ ഖിറാഅത്തി വലാ യഖ്തുബ്, ഉറക്ക പാരായണം ചെയ്യണം, ഖുത്ബ നടത്താൻ പാടില്ല. ഏതൊരു ഇബാദത്തും നിർവഹിക്കപ്പെടുന്നത് പോലെ തന്നെ, കള ആക്കപ്പെടുന്നത് പോലെ തന്നെ, അന്നഹ തു അദ്ദാല സിഫത്തിയ, അത് അതിന്റേതായ സിഫത്തിൽ നിർവഹിക്കപ്പെടണം. വതുസല്ല ഫുറാദ വജമാ, ഒറ്റയായിട്ട് സ്കരിക്കാം, ജമാഅത്തായിട്ട് സ്കരിക്കാം. വയദുല്ലു ദാലിക ഫഅലു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഇതിന്റെ തെളിവാണ് ഏത്, അനസ് റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫഅലാണ് ഇതിന്റെ തെളിവ്. ഇദാ ഫാതതുഹു സ്വലാത്തുൽ ഈദ് ജമാഅഹുഹു വബനീഹി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് പെരുന്നമസ്കാരം നഷ്ടപ്പെട്ടാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മക്കളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി അദ്ദേഹം സ്കരിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്ന തെളിവ് ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖ് ബറാഖ് പറഞ്ഞ എന്താ, അത് വീടുകളിൽ വെച്ച് നിർവഹിക്കപ്പെടാം എന്നുള്ളതാണ്. സുലൈമാനുർ റഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ രണ്ട് ദർസുകൾ ഇത് സംബന്ധമായിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന ദർസ്, എന്നാൽ ഇതിന്റെ തുടക്കത്തിലും അദ്ദേഹത്തിന്റെ ഒരു ദർസിൽ അദ്ദേഹം ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ, എന്ത്, ഒരു നാട്ടിൽ അത് നടത്തപ്പെടുന്ന ഒരാൾക്ക് അത് മിസ്സായിട്ട് അയാൾക്ക് അത് കള്ളാക്കാമെങ്കിൽ അതിനേക്കാൾ യോജിച്ചതാണെന്ത്? പെരുന്നാളസ്കാരം തന്നെ നടത്തപ്പെടാത്ത ഈ സാഹചര്യത്തിൽ അത് നിർവഹിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ദർസിൽ അദ്ദേഹം വിശദമായി ഈ കാര്യം ഞാൻ പഠിച്ചു, ഞാനത് ചർച്ച ചെയ്തു. ഉലമാക്കളുടെയും ഫുഖാക്കളുടെയും പിന്നെ ഗ്രന്ഥങ്ങള്, അവരുടെ പൗലുകൾ, അഖ്വാലുകൾ ഞാൻ ശേഖരിച്ചു, അത് പഠിച്ചു, ഇതൊക്കെ പറഞ്ഞിട്ട് വിശദമായിട്ട് അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാല് വൽ അംബ്രവാസിയോൻ, ഈ ഇതിൽ എന്താണ്, ഇത് വിശാലമായ നിലപാട് സ്വീകരിക്കേണ്ട ഒരു വിഷയമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് വഹാലുന ലൌം ഫിഹാദിഹിൽ ജായിഹത്തി കൊറോണ, നമ്മുടെ ഇന്നത്തെ സാഹചര്യം എന്നുള്ളത് കൊറോണ എന്ന ഈ വൈറസ് ബാധയുടെ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ അഷദ്ദു മിൻ ഹാലിൽ ഫവാത്ത്, ഫവാത്തിന്റെ അവസ്ഥയേക്കാൾ അഷദ്ദാണ് നമ്മുടെ അവസ്ഥ. എന്താ ഫവാത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ? പെരുന്നാളസ്കാരം നഷ്ടപ്പെട്ടവന്റെ അവസ്ഥയേക്കാൾ അഷദ്ദ്, പ്രയാസകരമാണ് ഇന്നത്തെ അവസ്ഥ. കാരണം നിസ്കാരം തന്നെ നടക്കുന്നില്ല നാടുകൾ, അതിനേക്കാൾ അഷദ്ദാണ് ഇന്നത്തെ അവസ്ഥ. ഒഹു ആവുലാബിഹ തഫരിയർ, ഞാനിത് എഴുതി വെച്ചത് അങ്ങനെ വായിക്കാണ്, വല ഉപജിത ഹാദാ ഫി സമനിൽ ഫുഖഹായി, ഇത് ഫുഖഹാക്കളുടെ കാലഘട്ടത്തിൽ അവർ ഇത് കണ്ടിരുന്നെങ്കിൽ, ഫൈന്നഹു യഗലിബു അലൽ ദന്നി അന്നഹും സയഖൂലൂന അഅലം മിമ്മാ ഖാലു ഫി മസ്അലത്തിൽ ഫവാത്ത്. ഇത് ഫുഖഹാക്കളുടെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ, മസ്അലത്തുൽ ഫവാത്ത് ഉണ്ടല്ലോ, ഫവാത്തിന്റെ മസ്അല, അതായത് പെരുന്നാൾ നമസ്കാരം നഷ്ടപ്പെട്ട ഒരാൾ എന്ത് ചെയ്യണമെന്ന മസ്അല, ആ മസ്അലയേക്കാൾ ഗൗരവമുള്ള ഒരു വിഷയമായി ഫുഖഹാക്കള് അത് ഊന്നിപ്പറയുമായിരുന്നു. കാരണം എന്താ, അവരത്രത്തോളം ആ നമസ്കാരം നഷ്ടപ്പെട്ടാൽ നിർവഹിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഫുഖഹാക്കൾ എന്ത് ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അവരെന്ത് പറയുമായിരുന്നു, ആ മസ്അലത്തുൽ ഫവാത്ത് അതിനേക്കാൾ ഗൗരവമുള്ള ഒരു സംഗതിയായി ഈ വിഷയത്തെ അവർ കാണുമായിരുന്നു. അതായത് വീടുകളിൽ വെച്ച് നിസ്കരിക്കാൻ വേണ്ടി നിസ്കരിക്കണം തന്നെ എന്ന് തന്നെ അവർ പറയുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരാ പറയുന്നത്? സുലൈമാൻ റുഹൈലുള്ള പറയുന്നു, മസ്ജിദുൻ നബവിയിലെ മുദരിസാണ്, മസ്ജിദുൽ ഖുബയിലെ ഖതീബാണ് അദ്ദേഹം. ഇതിനെ നമുക്ക് വിശദീകരിച്ചാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, ഞാനിതിൽ ഇൽമിയായിട്ടുള്ള ചർച്ചകൾ നടത്തി, അന്നെല്ലാം പ്രവാസിയും, ഈ വിഷയം എന്നുള്ളത് വാസിയാണ്, ഒരാൾ നിസ്കരിക്കുന്നതിൽ അദ്ദേഹം അത് തുറന്നു പറയുന്നുണ്ട്. ഫമൽ ലം യുസല്ലിൽ ഈദ് ഫലാ ഹറജ്, ഒരാൾ പെരുന്നാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിനൊരു തെറ്റില്ല. വമൻ സല്ലൽ ഈദ ഫി ബൈത്തിഹി ഫലാ ഹറജ അലൈഹി, ഇനി ഒരാളെ വീട്ടിൽ വെച്ചുകൊണ്ട് അത് നിസ്കരിച്ചു, അവനെന്തില്ല, തെറ്റൊന്നുമില്ല. വല്ലം റുവാസിയുൻ, ഈ വിഷയത്തിലുള്ള നിലപാട് എന്നുള്ളത് വിശാലമായ നിലപാടാണ്, ഇതിൽ സ്വീകരിക്കേണ്ടത്. ഇനി നിസ്കരിക്കുകയാണെങ്കിൽ ഖുത്തുബല്ലാതെ രണ്ട് റക്അത്ത് അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ലായിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തില് ഭിന്നത ഉണ്ടാക്കരുത്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കരുത്, ഭിന്നിപ്പുണ്ടാക്കരുത് എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ ആ ദർസിൽ അദ്ദേഹം വിശദമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ല ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഇനി ഷെയ്ഖ് ഫൌസാൻ ഹഫിളഹുല്ല, അതേപോലെ തന്നെ സഅദ് ഖസ്ലാൻ റഹ്മത്തുല്ലാഹി അലൈഹി, അതേപോലെ തന്നെ കിബാറുകളിൽപ്പെട്ട പലരും, ആരൊക്കെ? ദുക്തൂർ അബ്ദുസ്സലാം അബ്ദുല്ലാ സുലൈമാൻ, അദ്ദേഹം കിബാറിൽപ്പെട്ട ആളാണ്. നേരത്തെ അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖിന്റെ നമ്മൾ വിശദീകരിച്ചു. അതേപോലെ തന്നെ അബ്ദുൽ കരീം ഖുദൈർ ഹഫിളഹുല്ല, അബ്ദുൽ അസീസ് റാജിഹി ഹഫിളഹുല്ല, ഷെയ്ഖ് ബറാഖിന്റെ നമ്മൾ വായിച്ചു. അതേപോലെ തന്നെ സഅദുൽ ഖസ്ലാൻ ഹഫിളഹുല്ല, അബ്ദുസ്സലാം സുലൈമാൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ, ഇവരൊക്കെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള, ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള സലഫി ഉലമാക്കളാണ് പലരും, കിബാറുകളാണ്. ഈ പേര് പറഞ്ഞ ആളുകളും അല്ലാത്ത ആളുകളൊക്കെ പറഞ്ഞ എന്താ വെച്ചാല്, അത് വീടുകളിൽ വെച്ച് നിർവഹിക്കാമെന്നുള്ളത് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആ നഷ്ടപ്പെട്ട ഒരാൾ നിർവഹിക്കുന്നതിനേക്കാൾ ഔല എന്നുള്ളതാണ് അവർ പറയുന്നത്. വമിൻ ബാബി ദാലിക ഔല, അതിനേക്കാൾ അർഹമായിട്ടുള്ളത് എന്നുള്ളതാണ്, വമിൻ ബാബി ഔല എന്നുള്ളതാണ് അവർ ഇതിനെക്കുറിച്ച് പ്രയോഗിച്ചിട്ടുള്ളത്. ഈ സന്ദർഭത്തിലാണ് നിർവഹിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ്. ഷെയ്ഖ് ഫൗസാൻ അഫിളഹുല്ല അദ്ദേഹത്തോട് മുഹമ്മദ് ബിൻ ഫഹദ് ഇബിൻ അബ്ദുൽ അസീസ് അൽ ഫുറൈ, മുഹമ്മദ് ബിൻ ഫഹദ് അൽ ഫുറൈ ഹഫിളഹുല്ല, അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? സ്വലാത്തുൽ ഈദി ഫിൽ ബുയൂത്തി എന്നുള്ള ചെറിയ ഒരു റിസാല രചിച്ചിട്ടുണ്ട്. ആ റിസാലയുടെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ വിഷയത്തിലുള്ള ചോദ്യം ഞാൻ ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലയോട് ചോദിച്ചു. അത് അദ്ദേഹം ഉദ്ധരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ആ റിസാലയെ ഉദ്ധരിക്കുന്നത് ആര്? മുഹമ്മദ് ബിൻ ഫഹദ് അൽ ഫുറൈ ഹഫിളഹുല്ല ദുക്തൂർ. അദ്ദേഹം പറയുന്നു, സഅൽതു ഷെയ്ഖന അല്ലാമാ സാലിഹുൽ ഫൗസാനോട്, നമ്മുടെ ഷെയ്ഖിനോട് ഞാൻ ചോദിച്ചു, അല്യവും ഇന്ന്, അൻ സ്വലാത്തിൽ ഈദി ബിൽ ബുയൂത്തി ബിസബബി ഹാദിഹിൽ ജായിഹ, ഈ കൊറോണ എന്ന മഹാമാരി പറന്നു പിടിച്ചിരിക്കുന്ന ഈ കാരണം കൊണ്ട് വീടുകളിൽ വെച്ച് പെരുന്നമസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് ഇന്ന് ഞാൻ നമ്മുടെ ഷെയ്ഖായ അല്ലാമ സ്വലീഹുൽ ഫൗസാനോട് ഞാൻ അതിനെ സംബന്ധിച്ച് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നഅം തുസല്ലാബിൽ ബുയൂത്ത്, അതെ അത് വീടുകളിൽ വെച്ച് നിർവഹിക്കപ്പെടണം. വഖദ് അഫ്ദാ ബിദാലിക്കൽ മുഫ്തി അല്ലാം, ഗ്രാൻഡ് മുഫ്തി ആ വിഷയത്തിൽ ഫത്വ നൽകിയിട്ടുണ്ട്. ഫഖുൽത്തു, ഞാൻ ചോദിച്ചു, അല സിഫത്തിൽ അതി തക്കൂനു ഫിൽ മുസല്ല, മുസല്ലയിൽ നിർവഹിക്കുന്ന അതേ സിഫത്തിൽ തന്നെയാണോ ഇത് നിർവഹിക്കേണ്ടത്? ഖാല ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞു, നഅം, അതെ. ഇത് അദ്ദേഹത്തിന്റെ അരിസാലയിലുണ്ട്, അരിസാല എന്റെ കയ്യിലുണ്ട്, നിങ്ങൾക്കത് കിട്ടും. അരിസാല സ്വലാത്തുൽ ഈദി ഫിൽ ബുയൂത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അരിസാലിന്റെ അവസാന ഭാഗത്താണ് ഷെയ്ഖ് ഫൗസാൻ അഫ്ലഹുള്ളയോടുള്ള ഈ ചോദ്യം അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ പേര് പറഞ്ഞ ആളുകൾ, പേര് പറയാത്ത ആളുകൾ, ഇവരൊക്കെ തന്നെ പറഞ്ഞ എന്താ? അപ്പൊ അതുകൊണ്ട് ഇവർ നമ്മളോട് ചെയ്യേണ്ടെന്ന് വെച്ചാല്, ഇനി ഒരാൾക്ക് നിസ്കരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് ഒരാൾക്കുള്ളതെങ്കിൽ നിസ്കരിക്കണ്ട. ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി പറഞ്ഞ എന്താ വെച്ചാല്, അത് മുസല്ലയിൽ വെച്ച് നടത്തേണ്ട ഒന്നാണ്, അതൊരാൾക്ക് നഷ്ടപ്പെട്ട പിന്നീട് അയാൾ നിർവഹിക്കേണ്ടതല്ല. ഒരാളത് ചെയ്തോ, പക്ഷെ ഇത് ആവാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ വിവരമില്ലാത്തവരും അവരൊക്കെ വിഷയങ്ങൾ പഠിക്കാത്തവരും ആയിട്ട് ചിത്രീകരിക്കുക എന്നുള്ളത്, അതിനെക്കുറിച്ച് എന്താ നമ്മൾ പറയാം? അതൊക്കെ ഒരു അല്പത്തമാണ്. ഈ ആളുകളൊക്കെ ഇത് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നിട്ടുള്ള തഹ്ലീഖായിട്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവം അതല്ലാത്ത സംഭവങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ഇന്നത്തെ കൊറോണ എന്ന് പറയുന്ന മഹാമാരിയുടെ പ്രശ്നം നേരിടുന്ന, രോഗം നേരിടുന്ന ഈ സന്ദർഭത്തിൽ ഇത് നിസ്കരിക്കാം എന്ന് പറഞ്ഞ ആളുകളൊക്കെ വിഷയം പഠിക്കാത്ത ആളുകൾ, അവർക്കൊന്ന് അനസ് റളിയല്ലാഹുവിന്റെ പിന്നെ വന്നിട്ടുള്ള അസർ തിരിയാത്ത ആളുകൾ, അവരൊക്കെ കഥയറിയാതെ ആട്ടം കാണുന്ന ആളുകൾ എന്നൊക്കെ ലോകത്തുള്ള കിബാറുകളായ പണ്ഡിതന്മാരെ പരിഹസിക്കുക എന്നുള്ളത്, ഒരാൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ നിസ്കരിക്കണ്ട. സുലൈമാൻ റഹീലി അഫ്ലഹുള്ള അത് പറഞ്ഞല്ലോ, അതിന്റെ പലരും അത് ചൂണ്ടിക്കാണിച്ചല്ലോ, വേറെ പലരും അത് സൂചിപ്പിച്ചുകൊണ്ടുണ്ട്. ഈ പണ്ഡിതന്മാരെ പരിഹസിക്കുന്നത് എന്തിനാണ്? പണ്ഡിതന്മാരെ ഇകയത്തി സംസാരിക്കുക, ഇവരെ വിവരമില്ലാത്തവരായിട്ട് ചിത്രീകരിക്കുക. എന്നാൽ നമുക്കൊരു വിഷയം സമർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവരൊക്കെ കൊണ്ടുവന്നിട്ട് ഇവരൊക്കെ അല്ലാമമാരാണ്, ഇവരൊക്കെ കിവാറുകളാണ്, ഇവരൊക്കെ അംഗീകരിക്കാത്തവരാണ് എന്ന് ഇവർ പറയും ചെയ്യും. ഇതേ ആളുകൾ തന്നെ ഇവർക്കൊരു വിഷയം സമർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞ പരിഹസിക്കുന്ന തിരിയാത്ത ആളുകൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകളെ ഇവർ തന്നെ കൊണ്ടുവന്നിട്ട് ഉദ്ധരിക്കും ചെയ്യും. പക്ഷെ നമുക്കിഷ്ടമല്ലാത്തൊരു വിഷയം പറയുമ്പോൾ, നമ്മൾ സ്വീകരിച്ചൊരു നിലപാടിന് എതിര് പറയുമ്പോൾ, അവരൊക്കെ ആ ഹദീസുകളെ മനസ്സിലാക്കാത്ത ആളുകൾ, സാഹചര്യം പഠിക്കാത്ത ആളുകൾ, അതേത് സന്ദർഭത്തിലാണ് അനസ് റളിയല്ലാഹുവിന്റെ സംഭവം എന്നുള്ളത് മനസ്സിലാക്കാത്ത ആളുകൾ എന്നൊക്കെ ആയിട്ട് ചിത്രീകരിക്കുക എന്നുള്ളത്, അതൊന്നും ഒരിക്കലും ഒരു തോലിബുൽ ഇൽമിനോ ഒരു സത്യവിശ്വാസിക്കോ ചേരാത്ത പരിപാടിയാണ് അതൊക്കെ. അത് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഇനി നേരത്തെ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം അനുസരിച്ച് ഇനി ഒരാൾ സുലൈമാൻ റുഹൈലി തന്നെ അദ്ദേഹത്തിന്റെ പഠനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ എന്താ, ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിനൊരു തെറ്റില്ല, ഒരാൾക്ക് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അതാണ് ബോധ്യപ്പെട്ടതെങ്കിൽ അത് സ്വീകരിച്ചോട്ടെ. പക്ഷെ നിസ്കരിക്കാം എന്ന് പറഞ്ഞ ആളുകൾ ഈ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിസ്കരിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കൊച്ചാക്കുന്നതോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, കിവാറുകളി എന്നുള്ളത് ആദ്യ നൂറ്റാണ്ടിൽ മാത്രമല്ലല്ലോ, സഹാബികളുടെ കാലഘട്ടത്തിലും താബിഈങ്ങളുടെ കാലഘട്ടത്തിലും തബൂ താബിഈങ്ങളുടെ കാലഘട്ടത്തിലും മാത്രമാണോ കിവാറുകൾ? അതോ ഇന്ന് ഓരോരുത്തർക്കും തോന്നുകയാണോ ഞാനാണ് കിബാറ് എന്നുള്ളത്? എനിക്കും അറബി അറിയാം, അവർക്കും ആലു ഷെയ്ഖിനും അറബി അറിയാം, ഷെയ്ഖ് ഫൗസാനും അറബി അറിയാം, പിന്നെ ഞാനും അവരൊക്കെ തമ്മിൽ എന്ത് വ്യത്യാസം എന്നുള്ളത് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അവർക്കും അറബി അറിയാം, എനിക്കും അറബി അറിയാം, പിന്നെ അവര് കിബാറെന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അല്പത്തരമാണ് എന്നുള്ളതാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതൊന്നും ഒരു മുസ്ലിമിൽ നിന്നുണ്ടാകേണ്ട സമീപനമല്ല ഇത്തരത്തിലുള്ള വിഷയങ്ങൾ. അതിൽ ഒരു നിലപാട് മാത്രം ശരി, ബാക്കിയുള്ള നിലപാട് തെറ്റ് എന്നുള്ളത് ബാക്കിയുള്ളവരൊക്കെ തെറ്റ്. ഈ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ വിഷയം പഠിക്കാത്ത ആളുകൾ, അനസ് റളിയല്ലാഹു ഏത് സന്ദർഭത്തിലാണത് പറഞ്ഞതെന്നുള്ളത് മനസ്സിലാകാത്ത ആളുകൾ, ആ സംഭവമൊന്നും കൊറോണയുടെ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയാം. അപ്പൊ അതൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല. തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് നിസ്കരിക്കേണ്ട എന്നുള്ളതാണ് ബോധ്യപ്പെട്ടതെങ്കിലാണ് നിസ്കരിക്കേണ്ട. എന്നാൽ ഈ പറഞ്ഞ കിബാറുകളൊക്കെ, ഞാൻ പേര് പറഞ്ഞ ആളുകളും അതല്ലാത്ത ആളുകൾ കുറേയുണ്ട്, കുവൈത്തിലെ ഔക്കാഫ്, ഖത്തറിലെ ഔക്കാഫ്, സൗദി അറേബ്യയിലെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ മുസ്ലിം നാടുകളിലുള്ള മതകാര്യ വകുപ്പിന്റെ പ്രധാനപ്പെട്ട മുഫ്തിമാര്, പണ്ഡിതന്മാര്, ഇപ്പൊ ഞാൻ ഈ പേര് പറഞ്ഞ ആളുകൾ, ഇവരൊക്കെ ചില്ലറക്കാരാണോ? ഇവരൊക്കെ തന്നെ എന്താ പറഞ്ഞത്? അത് നിസ്കരിക്കുന്ന ആളുകൾക്ക് അത് നിസ്കരിക്കാവുന്നതാണ്, അതിന് ഈ പറഞ്ഞിട്ടുള്ള തെളിവുകളുണ്ട്. അതിനൊരു അസലുണ്ട്, വീട്ടിൽ വെച്ച് പെരുന്നാൾ നിസ്കരിക്കുന്നതിന്റെ ഒരു അസലുണ്ട്. അത് നിസ്കരിക്കുകയാണെങ്കിൽ രണ്ടറക്കാതെ നിസ്കരിക്കാം, അവിടെ ഖുത്ബ നിർവഹിക്കേണ്ടതില്ല, ഖുത്ബ ഇല്ലാതെ. അതാണ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രമാണമായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇവരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഓരോരുത്തരുടെയും ആ ഫത്വകൾ ഞാൻ വിശദീകരിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ വിശദമായിട്ട് ഈ വിഷയം നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിന്റെ പേരിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. തെളിവിനോടടുത്തത് അത് നമുക്ക് സ്വീകരിക്കാൻ. നമ്മളിവിടെ ഒരുപാട് തെളിവുകൾ പറഞ്ഞു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ലോകത്ത് കിബാറുകളായ ആളുകളെടുത്ത നിലപാട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. വിഷയങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ്